Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആഗോളസഭ ആചരിക്കുന്ന പരിശുദ്ധ ദിവ്യകാരുണ്യ മഹോത്സവത്തിലെ സുവിശേഷ ചിന്തകളാണിത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51 മുതൽ 59 വരെ വാക്യങ്ങൾ. 2014-ാം ആണ്ടിൽ പാപ്പ ഫ്രാൻസിസ് വിശുദ്ധ നാട്ടിലേക്ക് നടത്തിയ തീർത്ഥാടനം ഓർമ്മിക്കുന്നുണ്ടാകാം. അതിൻ്റെ പരിസമാപ്തി കുറിച്ചത് ക്രിസ്തുവിൻ്റെ അന്ത്യത്താഴ വിരുന്നുശാലയിലെ സമൂഹ ബലിയർപ്പണത്തോടെ ആയിരുന്നു. സ്ഥലത്തെ മെത്രാൻ സംഘത്തോടൊപ്പമായിരുന്നു പാപ്പായുടെ ബലിയർപ്പണം. ഈ പുണ്യസ്ഥാനത്തോട് ക്രൈസ്തവർക്കുള്ള ആത്മബന്ധവും അവകാശവും പാപ്പ അവിടെ അടിവരയിട്ട് പ്രസ്താവിച്ച ഒരു ദിവസമായിരുന്നു. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്കൊപ്പം അവസാന വിരുന്ന് നടത്തിയ സ്ഥാനം ഇന്ന് ഇസ്രായേലിൻ്റെ അധീനത്തിലാകിയാൽ അവിടെ ദിവ്യബലി അർപ്പിക്കുക സാധ്യമല്ല. പരിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ട വേദിയിൽ, സഹിയോൻ ഊട്ടുശാലയിൽ ബലിയർപ്പിക്കാൻ ആർക്കും അനുവാദമില്ലെന്ന സത്യം പാപ്പ ഖേദപൂർവം അന്ന് ലോകത്തോട് പറഞ്ഞു. ഈ വേദി തനിക്കായി മാത്രമല്ല സകലർക്കുമായി തുറക്കപ്പെടണമെന്ന് ഇസ്രായേലി അധികൃതരോട് പാപ്പ പരസ്യമായി അഭ്യർത്ഥിക്കുകയും ചെയ്തു. പരിശുദ്ധ കുർബാനയുടെ മനോഹാരിത പ്രകടമാക്കുന്ന മഹോത്സവമാണ് ക്രിസ്തുവിൻ്റെ തിരുശരീരത്തിന്റെ തിരുനാള്. 13-ാം നൂറ്റാണ്ടിൽ ബെൽജിയത്തുള്ള അഗസ്റ്റീനിയൻ സന്യാസിനി വിശുദ്ധയായ ജൂലിയാനയ്ക്കാണ് ദിവ്യകാരുണ്യ തിരുനാളിൻ്റെ ദർശനമുണ്ടായത്. അങ്ങനെ ബെൽജിയത്ത് അഗസ്തീനിയൻ സന്യാസികൾക്കിടയിൽ ആരംഭിച്ച് ഏറെ പ്രചുരപ്രചാരം സിദ്ധിച്ച സാഘോഷമായ ദിവ്യബലി അർപ്പണവും അതിനെ തുടർന്നുള്ള ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ആശീർവാദവുമെല്ലാം 1264 ഉർബൻ 4-ാമൻ പാപ്പ സാർവത്രിക സഭയുടെ മഹോത്സവമായി അംഗീകരിക്കുകയും പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നെ ഇക്കാലഘട്ടത്തിൽ തന്നെയാണ് ഇറ്റലിയിലെ ഓർവിയെഥോയിൽ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. മാത്രമല്ല, വിശുദ്ധ തോമസ് അക്യുനാസ് പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ ദൈവശാസ്ത്രത്തിൽ കൂടുതൽ വെളിച്ചമേകിയതും ഇക്കാലയളവിൽ തന്നെയാണ്. ആദ്യകാലങ്ങളിൽ പരിശുദ്ധ തൃത്വത്തിൻ്റെ അനുസ്മരണം കഴിഞ്ഞുവരുന്ന 3-ാം ദിവസം വ്യാഴാഴ്ചയാണ് പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ തിരുനാൾ കൊണ്ടാടിയിരുന്നത്. എന്നാൽ പിന്നീട് അജപാലന കാരണങ്ങളാൽ മാത്രമാണ് തുടർന്നുള്ള ഞായറാഴ്ചയിലേക്ക് ഈ തിരുനാൾ മാറ്റി ലോകമെമ്പാടും ആഘോഷിക്കാൻ തുടങ്ങിയത്. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്, പിന്നെ തോമസ് അക്യുനാസ് എന്നിവർ ദിവ്യകാരുണ്യ ഭക്തിയുടെ പ്രയോക്താക്കളായിരുന്നു. നിത്യതയുടെ ഔഷധമെന്ന് വിശുദ്ധ ഇഗ്നേഷ്യസ് ദിവ്യകാരുണ്യത്തെ വിശേഷിപ്പിച്ചപ്പോൾ ഏറ്റവും മഹത്തായ കൂദാശ എന്നാണ് തോമസ് അക്യുനാസ് അതിനെ വിശേഷിപ്പിച്ചത്. വിശുദ്ധ അക്യുനാസ് രചിച്ചിട്ടുള്ള 5 ദിവ്യകാരുണ്യ ഗീതികൾ പരിശുദ്ധ കുർബാനയുടെ ദൈവശാസ്ത്രത്തിൻ്റെ സത്ത ഊറിയെത്തുന്നവയാണ്. പാഞ്ചേലിംഗ്വ ലൗദാത്സിയോനെ, അദോരേഥെ ദേവോത്തെ, സാക്രിസോളംനിസ്, വെർബും സുഫേർണും എന്നിവയാണ് ഇന്നും ഉപയോഗത്തിലുള്ള വിഖ്യാതമായ അക്യുനാസ് ദിവ്യകാരുണ്യ ഗീതികൾ. അതിലേറ്റവും ശ്രദ്ധേയമായതും ജനകീയവുമാണ് പാഞ്ചേലിംഗ്വ താന്തുമേർഗോ. ലത്തീൻ സഭയിൽ ഭക്തിയാവണങ്ങുക സാഷ്ടാംഗം വീണു നാം എന്നാലപിക്കുന്ന ഗീതം, ദിവ്യകാരുണ്യ ആശീർവാദത്തിന് ഉപയോഗിക്കുന്ന ഗീതം. ഒരിക്കൽ വിശുദ്ധയായ മദർ തെരേസയോട് എത്ര കോൺവെന്റുകൾ അങ്ങേക്ക് ലോകത്തുണ്ട് എന്ന് ഒരഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞങ്ങൾക്ക് 584 സക്രാരികൾ ലോകത്തുണ്ടെന്നാണ്. അത്രത്തോളം ദിവ്യകാരുണ്യ കേന്ദ്രീകൃതമാണ് അമ്മയുടെയും ഉപവിയുടെ മിഷണറിമാരുടെയും ജീവിതങ്ങളെന്ന് മദർ തെരേസയുടെ വാക്കുകൾ തെളിയിക്കുന്നു. അനുദിനം എവിടെയും എപ്പോഴും തെരുവിലിറങ്ങിയ അഗതികൾക്കൊപ്പമായിരിക്കുന്നവരാണ് മദറും സഹോദരിമാരുമെങ്കിലും മണിക്കൂറുകൾ ദിവ്യകാരുണ്യനാഥൻ്റെ മുന്നിൽ ചെലവഴിക്കുന്നത് വഴി ലഭിക്കുന്ന കരുത്തുമായിട്ടാണ് എപ്പോഴും അവർ മുന്നോട്ടു പോകുന്നത്. അതുപോലെ പരിശുദ്ധ ദിവ്യകാരുണ്യം നമുക്ക് ഏവർക്കും അനുദിന ജീവിതത്തിൽ പാഥേയമാവട്ടെ, തിരുപ്പാഥേയമാവട്ടെ. ജെറൂസലേമിലെ മേൽമുറിയിൽ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്കൊപ്പം അനുവർത്തിച്ചത് അല്ലെങ്കിൽ അനുഷ്ഠിച്ചത് സ്നേഹമുള്ള ത്യാഗത്തിൻ്റെ ഒരു ദിവ്യ വിരുന്നായിരുന്നു. ഇന്നും ഓരോ ദിവ്യബലിയിലും ദിവ്യകാരുണ്യത്തിൻ്റെ വിരുന്ന് മേശയിലും ക്രിസ്തു നമുക്കായി തന്നെ തന്നെ സ്നേഹത്തോടെ സമർപ്പിച്ച് നൽകുകയാണ്. അതിനാൽ പരിശുദ്ധ കുർബാനയുടെ ദിവ്യ വിരുന്നിൽ നാമെല്ലാവരും ക്രിസ്തുവിൻ്റെ സ്നേഹിതരായി മാറുകയാണ്. മേലിലൻ ഭൃത്യന്മാർ എന്നല്ല, നിങ്ങളെ സ്നേഹിതന്മാരെന്ന് ഞാൻ വിളിപ്പൂ. നിങ്ങളെൻ കൽപ്പന ആദരിച്ചിടുകിൽ എന്നുമെൻ സ്നേഹിതരായി മേവും. നിങ്ങളെന്നുമെൻ സ്നേഹിതരായി മേവും എന്നല്ലേ വിശുദ്ധ യോഹന്നാൻ കുറിച്ചിരിക്കുന്നത്. അങ്ങനെ ദൈവസ്നേഹം ലോകത്തിന് വെളിപ്പെടുത്തി തരുവാൻ ക്രിസ്തു സ്വയാർപ്പണം ചെയ്യുകയും നമ്മെ അവിടുത്തെ സ്നേഹിതരാക്കുകയും ചെയ്തു. നമ്മെ ആ സ്നേഹത്തിൻ്റെ സാക്ഷികളാക്കിയ ഉടമ്പടി ഭദ്രമായ ദിവ്യവിരുന്നിൻ്റെ നിത്യസ്മാരകമാണ് പരിശുദ്ധ ദിവ്യകാരുണ്യം. ക്രൈസ്തവരുടെ മാത്രം മനോഹാരിതയും സാധ്യതയുമാണിത്. ദിവ്യബലിയിലൂടെ നാം ക്രിസ്തുവിൻ്റെ സ്നേഹിതരായിത്തീരുന്നു, പരസ്പരം ആത്മമിത്രങ്ങളായിത്തീരുന്നു. എന്നാൽ ഓർക്കണം, പരിശുദ്ധ ദിവ്യകാരുണ്യത്തിലെ ദൈവീക രഹസ്യം ക്രൈസ്തവീകതയിലെ അമാനുഷികതയല്ല, കുറുക്കുവഴികളും അതിലില്ല. ക്ഷമയുടെയും നിലത്ത് വീണലിയുന്ന വിത്തിൻ്റെയും വിനയത്തിൻ്റെയും യുക്തിയാണ് അവിടെയുള്ളത്. മലയെ മാറ്റാൻ കരുത്തുള്ള കടുകുമണിയോളം വലിപ്പമുള്ള വിശ്വാസത്തിൻ്റെ യുക്തിയാണത്. ചരിത്രത്തെയും ഈ പ്രപഞ്ചത്തെയും രൂപാന്തരപ്പെടുത്താൻ പോരുന്ന മുറിക്കപ്പെടലിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും സ്നേഹപ്രവാഹത്തിൻ്റെയും യുക്തിയും ബലതന്ത്രവുമാണ് പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, നാം ഉൾക്കൊള്ളേണ്ടത്. നമുക്കായി ക്രിസ്തു പകുത്തു നൽകിയ അമൂല്യ സമ്പത്തും മഹത്തായ ദിവ്യകൂദാശയുമാണ് പരിശുദ്ധ ദിവ്യകാരുണ്യം. കഫർനാമിലെ സിനഗോഗിൽ ക്രിസ്തു നൽകിയ ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രബോധനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം വീണ്ടും രേഖപ്പെടുത്തുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവന്റെ അപ്പം ഞാൻ, ഈ അപ്പം ഭക്ഷിക്കുന്നോർ നിത്യമായി ജീവിക്കും. ഞാൻ നിങ്ങൾക്കായി നൽകുന്ന അപ്പം ലോകത്തിൻ്റെ ജീവനു വേണ്ടുന്നെൻ്റെ ശരീരം, ഇതെന്റെ ശരീരം. അങ്ങനെ തന്നെ തന്നെ ലോകത്തിൻ്റെ ജീവനു വേണ്ടിയും തന്നിൽ വിശ്വസിക്കുന്നവരുടെ ആത്മീയ പോഷണത്തിനു വേണ്ടിയും നൽകുവാനാണ് ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തത്, സ്വയാർപ്പണം ചെയ്തത്. അവിടുന്ന് സമാരംഭിച്ച കൂട്ടായ്മയും ത്യാഗസമർപ്പണവുമാണ് അവിടുത്തെ അനുഗമിക്കാൻ ഇന്ന് നമ്മെ പ്രാപ്തരാക്കുന്നത്. അങ്ങനെ നമ്മുടെ സമൂഹത്തിലും കുടുംബത്തിലും സഹോദരങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടാനും ത്യാഗത്തിൽ ജീവിതങ്ങൾ സമർപ്പിക്കാനുമുള്ള മനോഭാവം ക്രിസ്തുവിൻ്റെ സ്വയാർപ്പണത്തിൻ്റെ മാതൃകയാണ്. ക്രിസ്തു നമുക്കായി പകുത്തു നൽകുന്ന ജീവന്റെ അപ്പം അവിടുത്തെ ശരീരമാകയാൽ പരിശുദ്ധ ദിവ്യകാരുണ്യം സഹോദരങ്ങൾക്കായി ജീവൻ സമർപ്പിക്കുന്ന നമ്മുടെ ആത്മീയ ശക്തിയാണ് പകർന്നു നൽകുന്നത്. അത് യഥാർത്ഥത്തിൽ ക്രിസ്തുവാനുകരണമാണ്. തൻ്റെ മരണശേഷം ഭീതിയാൽ ഓടിയൊളിച്ച ശിഷ്യന്മാരുടെ ജീവിതത്തിലെ സൂര്യൻ മങ്ങിമറഞ്ഞപ്പോഴും കൂടെയെത്തുന്ന ഉദ്ധിതനായ ക്രിസ്തു ആദ്യം അപ്പം മുറിച്ച് അവർക്ക് പകുത്തു നൽകി, അവരുടെ കണ്ണുകൾ തുറന്നു, അവർക്ക് ധൈര്യം പകർന്നു. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്നവിടുന്ന് ഉറപ്പു നൽകി. അങ്ങനെ ജീവിതത്തിൻ്റെ പ്രത്യാശ കെട്ടുപോകാതെ തുണയായി നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ അതിരറ്റ വാത്സല്യത്തിനും അസ്തമിക്കാത്ത സ്നേഹത്തിനും വിശ്വസ്തതയ്ക്കും നാം എന്നും നന്ദിയുള്ളവരായിരിക്കണം. എമാവൂസിൽ വച്ച് ഈശോയോടുകൂടെ അപ്പം മുറിച്ച ശിഷ്യന്മാർ പറഞ്ഞതുപോലെ നമുക്കും ഇന്ന് ഏറ്റുപറയാം: കർത്താവേ, സന്ധ്യമയങ്ങുന്നു, ജീവിതത്തിൻ്റെ സന്ധ്യമയങ്ങുന്നു, പകൽ തീരാറായി, അങ്ങ് ഞങ്ങളോടുകൂടെ വസിച്ചാലും അങ്ങ് ഞങ്ങളെ നയിച്ചാലും. ഓരോ തവണയും നാം ദിവ്യബലിയിൽ പങ്കെടുക്കുകയും ക്രിസ്തുവിൻ്റെ ദിവ്യശരീരത്താൽ പരിപോഷിതരാകുകയും ചെയ്യുമ്പോൾ ഉദ്ധിതനായ ക്രിസ്തു അവിടുത്തെ പരിശുദ്ധാത്മാവാൽ നമ്മെ നിറയ്ക്കുകയും സജീവമാക്കുകയും ചെയ്യുകയാണ്. ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവാരൂപി നമ്മുടെ മനോഭാവത്തെ സുവിശേഷ മൂല്യങ്ങൾക്കനുസൃതമായി മാറ്റിമറിക്കുകയാണ്. അതാണ് നമ്മിൽ സാഹോദര്യം വളർത്തുന്നത്, ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാനുള്ള ധൈര്യം നൽകുന്നത്. അങ്ങനെ ക്രൈസ്തവർ ആരെയും ആകർഷിക്കുന്ന സ്നേഹത്തിൻ്റെ ഉടമകളായിത്തീരുന്നു. ആശയറ്റവർക്ക് പ്രത്യാശ പകരാനുള്ള കരുത്തും പരിത്യക്തരെ തുണയ്ക്കാനുള്ള കഴിവും അത് നമുക്ക് നൽകുന്നു. അങ്ങനെ ദിവ്യകാരുണ്യം നമ്മെ പക്വമാർന്ന ക്രിസ്തീയ സ്നേഹത്തിൻ്റെ ഉടമകളാക്കി മാറ്റുന്നു. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം തുറവോടെ സ്വീകരിക്കുന്നവരിൽ അത് മാറ്റങ്ങളുണ്ടാക്കും. അത് അവരെ രൂപാന്തരപ്പെടുത്തും. മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കഴിവ് അവർക്ക് നൽകും. എന്നാൽ അത് നൽകപ്പെടുന്നത് മാനുഷികമായ തോതിലല്ല, അളവും അതിരുമില്ലാത്ത ദൈവത്തിൻ്റെ തോതിലാണ്, ദൈവത്തിൻ്റെ രീതിയിലാണ്. ദൈവസ്നേഹം നമ്മിലുണ്ടെങ്കിൽ സ്നേഹിക്കാത്തവരെ പോലും ശത്രുവിനെപ്പോലും സ്നേഹിക്കാനും സേവിക്കാനുമുള്ള കരുത്തും കഴിവും നമുക്ക് ലഭിക്കും. അങ്ങനെ തിന്മയെ നന്മ കൊണ്ട് നേരിടാനും ക്ഷമിക്കാനും പങ്കുവയ്ക്കാനുമുള്ള എല്ലാം ഉൾക്കൊള്ളാനുള്ള തുറവ് കരുത്ത് നമുക്ക് ലഭിക്കും. ഈ അത്യപൂർവ ദിവ്യകാരുണ്യ സ്നേഹത്തിന് ക്രിസ്തുവിനോടും അവിടുത്തെ അരൂപിയോടും എന്നും നന്ദിയുള്ളവരായി ജീവിക്കാം. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവാമൃതമായ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ മനോഹാരിത അനുദിന ജീവിതത്തിൽ കണ്ടെത്തി അതിനെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവാക്കി ജീവിക്കാനുള്ള വിശ്വാസബോധ്യം തരണമേ എന്ന് ഇന്നേ ദിവസം ഈ തിരുനാളിൽ നമുക്ക് ദിവ്യകാരുണ്യനാഥനോട് പ്രാർത്ഥിക്കാം. ആലപിച്ചത് സവിത രാമമൂർത്തിയും സംഘവുമാണ്. രചന ഫാദർ ജോർജ് പുത്തുമന തലശ്ശേരി. സംഗീതം ജെറി അമൽദേവ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച പരിശുദ്ധ ദിവ്യകാരുണ്യ മഹോത്സവത്തിലെ സുവിശേഷ ചിന്തകളാണ്.